ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sud.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെയും, അതേപോലെ ഇന്ന് ആരെങ്കിലും നമ്മോട് പുതുതായി ചേർന്നിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ തിരുവചന സന്ദേശം കേൾക്കുവാൻ സമയം വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, അവരെയും ഈ തിരുവചന ധ്യാനവേളയിലേക്ക് ഞാൻ ഹൃദ്യപൂർവം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ തിരുവചന ധ്യാനം ആരംഭിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തൃപ്പാദത്തിലേക്ക് അടിയങ്ങൾ ഒരിക്കൽ കൂടി കടന്നു വരട്ടെ. ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങളാണ്, അങ്ങയുടെ വരമാണ് എന്ന് നമ്മൾക്ക് പലപ്പോഴും ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ തിരുവചന ചിന്തയിലൂടെ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വരങ്ങളുടെ വിവിധ വശങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വഴിത്താരയിലേക്ക് പ്രവേശിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കുന്നത് ഒരുപക്ഷെ തങ്ങളുടെ ജീവിതത്തിന് വ്യത്യസ്തമായ ഒരു മേഖലയിലേക്കാണ് പ്രവേശിക്കുന്നതെന്നാണ്. ഒരുപാട് കഷ്ടതകളും വളരെയധികം പ്രയാസങ്ങളിലൂടെയും കടന്നു പോയിരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി കണ്ടെത്തി ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും ഒരു കാലഘട്ടത്തെയായിരിക്കാം പല ആളുകളും ആഗ്രഹിക്കുന്നത്. ജീവിത നിലവാരം ഉയരുമെന്നും ഒരുപക്ഷെ ഇതുവരെ അനുഭവിച്ചതായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ജീവിതവും നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുമൊക്കെയാണ് ചിലപ്പോൾ ആളുകൾ കർത്താവിനെ അനുഗമിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ജീവിതം ഒരു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ല. എങ്കിലും എന്നെ അനുഗമിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൻ്റെതായിട്ടുള്ള വ്യത്യസ്ത മേഖലകളിൽ തങ്ങളുടേതായിട്ടുള്ള കുരിശുകൾ ചുമക്കേണ്ടി വരുമെന്ന്, ഒരുപക്ഷെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് വലിയ കഷ്ടതകൾ നേരിടേണ്ടി വരുമെന്ന്, ഒരുപക്ഷെ എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെയും പീഡിപ്പിച്ചേക്കുമെന്നുള്ള ചില സൂചനകൾ കർത്താവ് നമുക്ക് തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സഹിക്കുവാനും അതേപോലെ തന്നെ സഹനത്തിൻ്റെതായിട്ടുള്ള വഴിത്താരകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വരമായിട്ടാണോ സഹനത്തെ നമ്മൾ കണക്കാക്കുന്നത്? ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കുവാൻ പാടുള്ളതല്ല. കാരണം സഹനത്തിൻ്റെ പുറകിലും ദൈവത്തിൻ്റെ വലിയ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിനൊരു വലിയ സത്യം നമ്മളുമായിട്ട് പങ്കുവെക്കുവാനുണ്ട്, ഒരു പാഠം നമ്മളിലേക്ക് കടത്തിവിടുവാനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. കഷ്ടപ്പാടുകൾ ഒരു നല്ല വരമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറില്ല. കാരണം ഈ ലോകത്തിൽ അനീതി നിറഞ്ഞതായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള സഹനത്തിനു കൂടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമുക്ക് കഴിയാവുന്നതിനും അപ്പുറത്താണെന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. അല്ലെങ്കിൽ പലതരത്തിലും സഹനങ്ങൾ കടന്നു വരുന്നത് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ ജീവിത അവസ്ഥ കൊണ്ടാണെന്ന് ചിന്തിക്കുന്നവരും അതേപോലെ അങ്ങനെ നമ്മളോട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. ആ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വലിയ സഹനങ്ങൾ കടന്നു വന്നപ്പോൾ ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ നീ ചെയ്ത തിന്മയുടെ ശിക്ഷയാണ് നിനക്ക് ഈ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കഷ്ടപ്പാട് അവൻ്റെ ജീവിതത്തിൽ വന്നത് അവൻ ഏതോ തലത്തിൽ ഏതോ സമയത്ത് ചെയ്തതായ ചില തെറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. പ്രിയ സുഹൃത്തുക്കളെ, ബൈബിൾ നമ്മളോട് പറയുന്നത് ഇയ്യോബ് നേരുള്ളവനും നിഷ്കളങ്കനും നേരായ മാർഗത്തിൽ ജീവിക്കുന്നതും യഹോവ ഭക്തനും ഒക്കെ ആയിരുന്നു എന്നാണ്. എന്നിരുന്നാലും കഷ്ടപ്പാടുകൾ ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണ് എന്ന നിലയിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ ബൈബിൾ നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് നമുക്ക് ഇസ്രായേൽ മക്കളുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കാം. ഇസ്രായേൽ മക്കൾ മിസ്രായീം ദേശത്ത് നിന്ന് കനാൻ ദേശത്തിലേക്ക് പുറപ്പെട്ടു വരുന്നതായിട്ടുള്ള സമയത്ത് ദൈവം ഇസ്രായേൽ മക്കളെ അവരുടേതായിട്ടുള്ള ജീവിത സാംസ്കാരിക മേഖലകളെ ഒന്ന് പരിവപ്പെടുത്തിയെടുക്കുവാൻ, രൂപപ്പെടുത്തിയെടുക്കുവാൻ മരുഭൂമിയെ ഉപയോഗിച്ചു. തന്റെ എല്ലാ ആവശ്യങ്ങൾക്കും, തങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവത്തെ തന്നെ വിശ്വസിക്കണമെന്നും ആശ്രയിക്കണം എന്നും അതേപോലെ തന്നെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണമെന്നും അങ്ങനെ ഉള്ള ഒരു ജീവിതമാർഗം അവർ പഠിക്കണമെന്നും ദൈവം ആഗ്രഹിച്ചു. മരുഭൂമിയിൽ ദൈവ സാന്നിധ്യം അവർക്ക് വ്യക്തമായി ഉണ്ടായിരുന്നു എന്നത് അവർ തിരിച്ചറിയണമായിരുന്നു. ഒരുപക്ഷെ അവർക്ക് കനാൻ ദേശത്തിലേക്കുള്ള ദിശ എത്രമാത്രം വ്യക്തമായിരുന്നു എന്ന് നമുക്ക് അറിയില്ല എങ്കിൽ കൂടെ ദൈവം അവരെ ഉറപ്പായിട്ടും നടത്തിയത് വ്യക്തമായ ഒരു ഉദ്ദേശത്തോടുകൂടിയായിരുന്നു, ഒരു പദ്ധതിയോടുകൂടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദുഷ്കരമായ ദിവസങ്ങളിലൂടെ ആയിരുന്നു അവർ കടന്നുപോയത്. ആ സമയങ്ങളിൽ ദൈവം അവരെ എങ്ങനെ രക്ഷിച്ചു എന്ന് തന്റെ ജനം ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ സഹനം അവരുടെ വിശ്വാസത്തിന് എത്ര പ്രധാനമാണെന്ന് അവൻ അറിയാമായിരുന്നു. തന്റെ ആർദ്രമായ കരുതൽ അവർ ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അവർ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ തന്നെ മറക്കാൻ തരത്തിലുള്ള സാഹചര്യങ്ങൾ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്നും ദൈവത്തിന് അറിയാമായിരുന്നു. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കാനും നിന്റെ അടിമ വീടായ മിസ്രായീമിൽ നിന്ന് പുറപ്പെടുവിക്കും അഗ്നി സർപ്പവും തേളും വെള്ളവുമില്ലാതെ വരൾച്ചയും ഉള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മണ്ണ് കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. ഒരു വലിയ വാക്യമാണ് ഞാൻ വായിച്ചത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ മരുഭൂമിയിലൂടെ നടത്തുന്നത്, സഹനത്തിന്റെ പ്രതീകമായ മരുഭൂമിയിലൂടെ നടത്തുന്നത്, ദൈവത്തെ മറക്കാതിരിക്കുവാൻ നമുക്ക് നൽകുന്നതായ ചില കാര്യങ്ങൾ ആയിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. ഇത്ര ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ നടത്തി ദൈവത്തെ ഓർമ്മിപ്പിക്കുവാൻ ദൈവം ശ്രമിക്കുന്നത് എന്തിനാണ്? അതിന് പുറകിൽ പല കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. പലപ്പോഴും ആളുകൾ അഗ്നി സർപ്പവും ദാഹവും അതേപോലെ തന്നെ തീക്കൽ പാറയുമൊക്കെയാണ് ജീവിതത്തിൽ ഉയർത്തി കാണിക്കുക. അതിന് പുറകിൽ ദൈവം ചെയ്തതായിട്ടുള്ള ഉപകാരങ്ങളെ ഓർക്കുവാൻ പലപ്പോഴും ആളുകൾ മറന്നുപോകുന്നു. ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ വീക്ഷണം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ളതായിട്ടുള്ള സഹനങ്ങൾ എന്തിനു ദൈവം അനുവദിക്കുന്നു എന്നുള്ള ചോദ്യത്തോടുകൂടിയാണ് തുടരുന്നത്. എന്നാൽ ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ പുറകിൽ ദൈവം ചെയ്തതായിട്ടുള്ള ഉപകാരങ്ങൾ നമ്മൾ മറന്നുപോകുവാനുള്ള സാധ്യതയുള്ളതിനെ ദൈവം പരമാവധി നമ്മളുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രയോജനത്തിന് ഉപയോഗപ്പെടുത്തുവാൻ, ഉപകാരപ്പെടുത്തുവാൻ ഇത്തരത്തിലുള്ള സഹനങ്ങൾ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടേക്കാം. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ഏത് നല്ല ഗുണമാണ് അല്ലെങ്കിൽ ഏത് മെച്ചമായ ജീവിത നിലവാരമാണ് ഇല്ലാത്തത്? നമുക്ക് അനുസരണയുള്ള കുട്ടികളെ വേണം, ആരോഗ്യമുള്ള ശരീരം വേണം, സുഖപ്രദമായ ജീവിത സാഹചര്യങ്ങൾ വേണം, നിറഞ്ഞ പണമുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വേണം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനിടയിൽ വേദനാജനകമായ പരീക്ഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദനാജനകമായ പരീക്ഷണങ്ങളിൽ കൂടെയുള്ള ഒരു ജീവിതം ആരാണ് ആഗ്രഹിക്കുക അല്ലെങ്കിൽ ആരാണ് സഹിക്കുവാൻ ശ്രമിക്കുക? ദൈവം കഷ്ടതയിൽ നമ്മോടുകൂടി ഇരിക്കും എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യം കടന്നു വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രശ്നങ്ങളിൽ നമ്മളോടൊപ്പമുള്ള ഒരു ദൈവത്തെയാണ് നമുക്ക് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മരുഭൂമിയുടെ അവസ്ഥകളിലൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിലും, സഹനത്തിൻ്റെതായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, ഉഷ്ണത്തിൻ്റെ സാഹചര്യങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും, അഗ്നി സർപ്പത്തിൻ്റെതായിട്ടുള്ള പ്രവേശനം അവരുടെ ജീവിതത്തിലുണ്ടായി, പല ആളുകളും മരിക്കുവാൻ ഇടയായെങ്കിലും, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ നോക്കി ദൈവത്തെ പിൻപറ്റുന്നതായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ജീവിതം ഏറ്റവും സുഖകരമായ ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. 1800കളുടെ മധ്യത്തിൽ ഒരു പാസ്റ്റർ ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി, നമ്മളുടെ ഏറ്റവും മഹത്തായ പ്രാർത്ഥനകൾ, വലുതും ഭയങ്കരവുമായ പ്രാർത്ഥനകൾ ഉണ്ടാകുന്നത് മരുഭൂമിയുടെ അവസ്ഥയിലും ഏകാന്തതയിലും നീണ്ടുപോകുന്നതായിട്ടുള്ള രാത്രികളിലുമാണ് എന്നാണ്. ചില സമയങ്ങളിൽ നമ്മൾ സുഖത്തോടുകൂടെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാനുള്ള വാക്കുകൾ നമ്മിൽ നിന്ന് അന്യമായി പോകാറുണ്ട്. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു സാഹചര്യം ഈ ഒരു സഹനത്തിൻ്റെ വരത്തിലൂടെ ദൈവം നമുക്ക് നൽകുകയാണ്. മറ്റൊരു കാര്യം കൂടെ സഹനം നമുക്ക് നൽകുന്നത് നമ്മുടെ വിശ്വാസത്തെ ആഴത്തിലാക്കുവാൻ നമുക്ക് സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും മരുഭൂമിയുടേതായിട്ടുള്ള അവസ്ഥകൾ ഇസ്രായേൽ മക്കളെ വലിയ ബുദ്ധിമുട്ടിലും ജീവിത പ്രയാസങ്ങളിലേക്കുമാണ് എത്തിച്ചേർത്തിട്ടുള്ളത് എന്ന് തുടക്കത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിലും, ദൈവത്തിൽ നിന്നുള്ള വിശ്വാസം, ദൈവത്തോടുള്ള വിശ്വാസം ആരൊക്കെ മുറുകെ പിടിച്ചുപോ, അവർക്കെല്ലാവർക്കും അവരിലുണ്ടായിരുന്ന വിശ്വാസം വർദ്ധിച്ചു വരുവാനുള്ള ഒരു സാഹചര്യമാണ് മരുഭൂമിയുടെ സഹനം അവരിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് കഷ്ടപ്പാട് ഒരു സ്വാഗതം ചെയ്യപ്പെടാതെ അന്യതാഭാവത്തോടുകൂടെ നമ്മൾ കാണേണ്ടുന്ന ഒരു വരമല്ല. നമ്മൾ അതിനെ വെറുപ്പോടുകൂടെ അല്ലെങ്കിൽ ദൈവത്തോടെ ചോദ്യം ചെയ്തുകൊണ്ട് സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരു വരമല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വരത്തിൻ്റെ രണ്ട് വിവിധ വശങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ക്രിസ്തുവിൻ്റെ ദാനമായി, ക്രിസ്തുവിൻ്റെ വരമായിട്ടാണ് നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് തന്നെ. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് വളരെ സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ലോക ജീവിതത്തിൻ്റെ നൈമീക്ഷികതയെക്കുറിച്ച്, ഈ ലോക ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് തിരിച്ചറിയുന്ന ഒരു വ്യക്തി നിത്യ ജീവന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രവേശന കവാടമായി ക്രിസ്തുവിൽ മാറുമ്പോൾ, ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ അവൻ്റെ വിശ്വാസ ജീവിതം അവന് ലഭിക്കുകയാണ് ഒരു ദാനമായി. അതേ ക്രിസ്തു തന്നെ മറ്റൊരു ദാനം കൂടെ നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവനു വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ നമുക്ക് വരം നൽകിയിരിക്കുന്നു. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വരം കൂടെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് കൊടുത്തിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ മാർഗം ക്രിസ്തു അനുഭവിച്ചതായിട്ടുള്ള ജീവിത വഴിത്താരകളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അനുഭവിക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കുകയുള്ളൂ. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും ചുവന്ന പരവതാനി വിരിച്ച വഴികളിലൂടെ നടക്കുകയോ പനിനീരുകൾ ഒരുക്കി വെച്ച അല്ലെങ്കിൽ പനിനീർ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചതായിട്ടുള്ള കിടക്കയിൽ വിശ്രമിക്കുകയല്ലോ ചെയ്തത്. മറിച്ച് എപ്പോഴും മുള്ളുകളും കല്ലുകളും പറക്കാരകളും നിറഞ്ഞതായിട്ടുള്ള സഹനത്തിൻ്റെതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കർത്താവ് കടന്നുപോയി. കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തി, കർത്താവിൻ്റെ കാലടികളെ പിന്തുടരുന്ന വ്യക്തിയും എത്തിച്ചേരുന്നത് ഇത്തരത്തിലുള്ള ചില ജീവിത സാഹചര്യങ്ങളിൽ കൂടി ആയിരിക്കാം. ചിലപ്പോൾ കർത്താവ് നിന്നതുപോലെ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ, ചിലപ്പോൾ കർത്താവ് നന്മയ്ക്ക് വേണ്ടി സംസാരിച്ചതുപോലെ നമ്മൾ നീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, ന്യായത്തിന് വേണ്ടി നമ്മൾ വാക് ശബ്ദത്തെ ഉയർത്തുമ്പോൾ, ചിലപ്പോൾ നമ്മൾ കഷ്ടതയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകേണ്ടി വരും. ചില സമയങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ചില സമയങ്ങളിൽ മറ്റുള്ളവർക്കൊരു പിന്തുണ നൽകുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ഒറ്റപ്പെട്ടവർക്ക് നമ്മളൊരു കൈത്താങ്ങാൻ ശ്രമിക്കുമ്പോൾ, സമൂഹത്തിൽ തള്ളിപ്പെട്ടവരായി ഇരിക്കുന്ന വ്യക്തികളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ, നമ്മൾക്ക് സഹനത്തിൻ്റെതായിട്ടുള്ള വഴികളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇത്തരത്തിലുള്ള വഴികളിലൂടെയാണ് കർത്താവ് കടന്നുപോയി നമുക്ക് വഴി തെളിച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്. അത് ക്രിസ്തു തെളിവായി പറഞ്ഞിട്ടുണ്ട്. അനേകം കഷ്ടങ്ങളിൽ കൂടിയാണ് ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മളോട് ദൈവവചനം മറ്റൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിലും അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഭാഗ്യത്തിൻ്റെ ഒരു അവസ്ഥയാണെന്ന് പ്രവൃത്തികൾ 5-ാം അധ്യായം 41-ാമത്തെ വാക്യവും 1 പത്രോസ് 4-ാം അധ്യായം 14-ാമത്തെ വാക്യവും നമ്മളെ ഓർപ്പിക്കുന്നു. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. നമ്മൾ തിന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കേണ്ടുന്ന അവസ്ഥയിൽ നമുക്ക് യാതൊരു ഗുണവുമില്ല, ദൈവത്തിന് മഹത്വവും കൊണ്ടുവരുവാൻ ഇടയാകുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദര, നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വരം കൂടിയാണ്, മറ്റേതൊരു വരത്തെ പോലെയും സഹിക്കുവാനുള്ള ഒരു വരം. അന്യതാഭാവത്തോടുകൂടെ നമ്മൾ അതിനെ കണക്കാക്കേണ്ടതില്ല. ജീവിതത്തിൽ നമുക്ക് സഹനം തരുന്നുവെങ്കിൽ ദൈവം അതിനൊരു പോക്കുവഴി കൂടെ കണ്ടെത്തിയിട്ടുണ്ടാവും. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക, നമുക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കും. സഹനത്തെ നമുക്ക് മറികടക്കുവാൻ സാധിക്കും. സഹനത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ, സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഒരിക്കൽ കൂടി തൃപാദത്തിലേക്ക് അടിയിൽ കടന്നു വരട്ടെ. സഹനത്തിൻ്റെ വഴിത്താരകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഞങ്ങളുടെ വേദനകളെ അങ്ങ് ചുമക്കണമേ. ഞങ്ങളുടെ ക്ഷീണാവസ്ഥയെ അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് സാന്ത്വനപ്പെടുത്തണമേ. ഞങ്ങളുടേതായിട്ടുള്ള സഹന വീഥികളിൽ അങ്ങയുടെ കരത്തെ പിടിക്കുവാനുള്ള സാഹചര്യത്തെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ മറന്നുപോകാതെ നിത്യവും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ വേദനകളിൽ അങ്ങയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല മാനവമത്വം അതുവഴി അങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.